പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മൂന്നാം പ്രമാണം നമ്മൾ പഠന വിഷയമാക്കുകയാണ്. സാബത്ത് വിശുദ്ധമായി ആചരിക്കണം, അന്ന് ഒരു ജോലിയും ചെയ്യരുത് എന്നാണ് പ്രമാണത്തിൻ്റെ അന്തസത്ത അഥവാ കാതൽ. സാബത്ത് എന്ന വാക്കും ഏഴാം ദിവസം ജോലി ചെയ്യരുത് എന്ന നിയമവും ഇതര മതങ്ങളിലും നിലവിലുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് ഒരുപക്ഷെ കടമെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ആ ആചാരങ്ങളോട് സമാനമായ ഒരു ആചാരം ഇസ്രായേൽക്കാർ കരുപ്പിടിപ്പിച്ചതായിരിക്കാം. പക്ഷേ അതിന് കൊടുക്കുന്ന വിശദീകരണവും വ്യാഖ്യാനവും തികച്ചും വ്യത്യസ്തമാണ് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി വിശ്രമിച്ച ഏഴാം ദിവസത്തെ ഇസ്രായേൽക്കാരും അനുസ്മരിക്കണം, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരാനായി ഏഴാം ദിവസം വിശുദ്ധമായി ആചരിക്കണം, വിശ്രമിക്കണം എന്നതായിരുന്നു നിയമം. ഈ നിയമം ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് മറ്റ് 10 പ്രമാണ മറ്റ് 9 പ്രമാണങ്ങൾ പോലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. പക്ഷേ കാലക്രമത്തിൽ ഈ പ്രമാണത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും പ്രമാണത്തിൻ്റെ അന്തസത്ത വിസ്മരിക്കപ്പെടുകയും പ്രമാണം തന്നെ ഒരു വലിയ ഭാരമായി തീരുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് ക്രമേണ സംഭവിച്ചതാണ്. സാബത്ത് ആചരിക്കണം, സാബത്തിൽ വിശ്രമിക്കണം, വിശുദ്ധമായി ആചരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? സാബത്ത് വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സാബത്തിൽ ജോലിയൊന്നും ചെയ്യരുത് എന്ന് ആണ് പ്രധാനമായും. സാബത്തിൽ ജോലി ചെയ്യാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വിശ്രമിക്കാനുള്ള അവകാശമാണെന്നതിന് പകരം സാബത്തിൽ ജോലി ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നൊരു ചിന്താഗതി സാവകാശം ഇസ്രായേൽ ജനങ്ങളിലേക്ക് കടന്നു വന്നു. ഇത് ബൈബിൾ തന്നെ കാണുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഉദാഹരണത്തിന്, പുറപ്പാട് പുസ്തകം 35-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരു സംഭവം കാണും. 35-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശ്രമ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിവസം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. അപ്പോൾ നിയമത്തിൻ്റെ കാർക്കശ്യം കാഠിന്യം വ്യക്തമാക്കുന്ന ഒന്നാണ്. നിങ്ങൾ കർത്താവിന് സമർപ്പിതമായ ദിവസത്തിൽ വിശ്രമിക്കണം, അന്ന് ജോലിയൊന്നും ചെയ്യരുത്. വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുന്നത് പോലും നിഷിദ്ധമായ ഒരു ജോലിയായിത്തീരുന്നു. അങ്ങനെ നിഷിദ്ധമായ ജോലി ചെയ്യുന്നതിന് കൊടുക്കുന്ന ശിക്ഷ അതികഠിനമാണ്. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം എന്ന വധശിക്ഷയാണ് സാബത്ത് ലംഘനത്തിന് കൊടുക്കുക. അപ്പോൾ തീ കത്തിക്കുന്നത് പോലും നിഷേധിക്കുന്ന, വിലക്കുന്ന ഒരു നിയമമായി മാറി. അതുകൊണ്ട് തീർന്നില്ല. 16-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഈ സാബത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്. പ്രമാണങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് 20-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നതെങ്കിലും സാബത്ത് ആചരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നൊരു കാര്യമാണ്. അത് മരുഭൂമിയിലുള്ള യാത്രാമധ്യേ സീനായ് മലയിൽ എത്തുന്നതിന് മുമ്പ് ഇസ്രായേൽക്കാർക്ക് ദിവസം തോറും കിട്ടിയിരുന്ന മന്ന ശേഖരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് മോശ ഈ സാബത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. 6-ാം ദിവസം ഒരാൾക്ക് 2 ഓമർ വീതം ഇരട്ടിയായി അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്നു വിവരം മോശി അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനയാണിത്, നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ്, കർത്താവിൻ്റെ വിശുദ്ധമായ സാബത്ത് ദിവസം. വേണ്ടത്ര അപ്പം ഇന്ന് തന്നെ ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ, ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് സാബത്ത് ദിവസം മന്ന പെറുക്കിയെടുക്കാൻ പാടില്ല, സാബത്ത് ദിവസം മന്ന വേവിക്കാനും പാടില്ല. അതുകൊണ്ട് സാബത്ത് ദിവസത്തേക്ക് ആവശ്യമായതുകൂടി തലേ ദിവസം തന്നെ ശേഖരിക്കുകയും പാകം ചെയ്ത് വയ്ക്കുകയും ചെയ്യണം. അപ്പോൾ സാബത്ത് ദിവസം ഭക്ഷണം ശേഖരിക്കാൻ പാടില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല, അടുപ്പിൽ തീ കത്തിക്കാനും പാടില്ല. ഇനിയുമുണ്ട് സാബത്തിൻ്റെ വിവരണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. സംഖ്യാപുസ്തകം 15-ാമത്തെ അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ സാബത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്തു നാളിൽ വിറകു ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിന് മുമ്പിൽ മോശയുടെയും അഹറോൻ്റെയും അടുത്തു കൊണ്ടുവന്നു. എന്തു ചെയ്യണം എന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വെച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. അവൻ ചെയ്ത കുറ്റം സാബത്ത് ദിവസത്തിൽ വിറക് ശേഖരിച്ചു എന്നതാണ്. സാബത്ത് ദിവസത്തിൽ വിറക് ശേഖരിക്കേണ്ട കാര്യമില്ല, കാരണം സാബത്ത് ദിവസം ഭക്ഷണം പാകം ചെയ്യാനും അനുവാദമില്ലാത്തതാണ്. അപ്പോഴേ സാബത്ത് ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. സാബത്തിൻ്റെ ലംഘനം വളരെ കഠിനവും കർശനവുമായ രീതിയിൽ വിലക്കിയിരിക്കുന്നു, അതിനോട് ശിക്ഷ നൽകും എന്ന സൂചനകളാണ് ഈ വാക്യങ്ങളിൽ ഒക്കെ നമ്മൾ കാണുക. പ്രവാചക ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ വീണ്ടും വ്യക്തമായി കാണും. യേശയ്യായുടെ പുസ്തകം 58-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ സാബത്തിനെ അശുദ്ധമാക്കുന്നവരെക്കുറിച്ച് യേശയ്യ പരാമർശിക്കുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 58-ാമത്തെ അധ്യായം സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ചുള്ള പരാമർശമാണ് 58-ാമത്തെ അധ്യായത്തിൽ മുഴുവനും കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യണം? ഭക്ഷണം കഴിക്കാതിരുന്നു കൊണ്ട് മാത്രമായില്ല, കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം പൂർണ്ണമായി അനുസരിക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നത്. പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നതാണ്, സാബത്തിനെ ചവിട്ടി മെതിക്കരുത്, വിശുദ്ധ ദിവസത്തിൽ നിനക്കിഷ്ടമുള്ളതെല്ലാം നീ ചെയ്യാൻ പോകരുത്. അപ്പോൾ സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണമെന്ന് യേശയ്യായിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സാബത്ത് ആചരണത്തെയും സാബത്ത് ലംഘനത്തെയും കുറിച്ച് പരാമർശമുണ്ട്. 17-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറൂസലം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്ത് നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുങ്ങോട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ. ജീവൻ വേണമെങ്കിൽ സാബത്ത് ആചരിക്കണം എന്നാണ് പറയുക. ആ സാബത്ത് ആചരണത്തിൻ്റെ ഭാഗമായി എടുത്തു പറയുന്നു, നീ ചുമടൊന്നും എടുക്കരുത്, ഭാരം വഹിക്കരുത്. എസക്കിയേലിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയും, നീ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു, എൻ്റെ സാബത്ത് അശുദ്ധമാക്കി. അപ്പോഴേ ഇസ്രായേൽക്കാർ സാബത്ത് ലംഘിക്കുന്നു എന്ന ഒരു സൂചന ഇവിടെയെല്ലാം വരുന്നുണ്ട്. ഇത് പ്രവാസകാലത്ത് വളരെയേറെ ശക്തമായി. ഇസ്രായേൽക്കാർക്ക് ദേവാലയം നഷ്ടപ്പെട്ടു, ബലിയർപ്പണം നിന്നുപോയി, അവർക്ക് ഒരു ജനതയെന്ന നിലയിൽ ബാഹ്യമായ അടയാളങ്ങളൊന്നും ഇല്ലാതായി. പ്രത്യേകിച്ചും ബാബിലോണിൽ പ്രവാസികളായി പലയിടങ്ങളിൽ ചിതറിക്കഴിഞ്ഞ വ്യക്തികൾക്ക് എങ്ങനെയാണ് തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെന്ന് അറിയുക, എങ്ങനെയാണ് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുക. പരിച്ഛേദനം അവർ ചെയ്തിരുന്നു, പക്ഷേ അത് മറ്റുള്ളവർ കാണുന്ന ഒരടയാളമല്ല. അതുകൊണ്ട് ബാഹ്യമായ ഒരടയാളം അവർക്ക് ആവശ്യമായി വന്നു. തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ മറ്റുള്ളവരിൽ വ്യത്യസ്തരാണ് എന്ന് പരസ്യമായി പ്രഘോഷിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു അടയാളം. അതിനുവേണ്ടിയാണ് സാബത്ത് ആചരണത്തിന് അവർ ഊന്നൽ കൊടുത്തത്. പ്രവാസകാലത്തെ പ്രവാചകന്മാരും പ്രവാസകാലത്ത് വന്ന പ്രബോധകരും എല്ലാം വലിയ പ്രാധാന്യം കൊടുത്തു പറഞ്ഞു, സാബത്ത് ആചരിക്കണം. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് സാബത്ത് ആചരണം ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായി, മറ്റേത് നിയമത്തെക്കാളും കൂടുതൽ പ്രധാനപ്പെട്ടതായി തീർന്നു സാബത്ത് ആചരണം. പിന്നെ അങ്ങോട്ട് പ്രവാസത്തിന് ശേഷം ഇസ്രായേലിലേക്ക് മടങ്ങി വന്നപ്പോഴും സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞില്ല. സാബത്ത് ശുദ്ധമായി ആചരിക്കണം, സാബത്തിൽ വിശ്രമിക്കണം, ഇതാണ് അടിസ്ഥാന പ്രമാണം. വിശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യരുത് എന്ന് ചുരുക്കം. അപ്പോഴേ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ജോലി? ഇസ്രായേൽക്കാർക്ക് ഏതെല്ലാം ജോലിയാണ് നിഷിദ്ധമായിട്ടുള്ളത്, ഏതെല്ലാം ജോലിയാണ് അനുവദനീയമായിട്ടുള്ളത്, അതിനെക്കുറിച്ച് റബ്ബിമാരുടെ ഇടയിൽ തർക്കമുണ്ടായി. പുതിയ പുതിയ സ്കൂളുകൾ, പുതിയ പുതിയ പ്രബോധനങ്ങൾ കടന്നു വന്നു. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, 39 ജോലികൾ നിഷിദ്ധമാണ്. 40 കുറച്ച് എന്നാണ് പറയുന്നത്, 40 പൂർണ്ണസംഖ്യ. പൗലോസ് പറയുമല്ലോ, 40 കുറച്ച് ഞാൻ 3 തല്ലുകൊണ്ടുവന്ന്. അപ്പോൾ ചാട്ടയടി 40 ആകാൻ പാടും, പക്ഷേ 40 കവിഞ്ഞു പോയേക്കുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് 40 കുറച്ച് 39 ആക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 40 കുറച്ച് 39 ജോലികളാണ് സാബത്തിൽ നിഷിദ്ധമായിരിക്കുക. ചില ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത 39 ജോലികൾ, ആ 39 ഐറ്റംസ് വീണ്ടും ഓരോ ഐറ്റവും ഉപവിഭാഗങ്ങൾ 39 ഉപവിഭാഗങ്ങളായി തിരിച്ചു, അതിനെ വീണ്ടും 6 തിരിച്ചു. അങ്ങനെ ഏതാണ്ട് 1000 തൊഴിലുകൾ അഥവാ അതിലധികം തൊഴിലുകൾ മനുഷ്യന് നിഷിദ്ധമായി റബ്ബിമാർ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ജീവിതം വളരെ ദുഷ്കരമായി തീർന്നിരുന്നു. ഏത് ജോലിയാണ് ചെയ്യാവുന്നത്, ഏത് ജോലിയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സാധാരണക്കാർക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അറിയാതെ തന്നെ സാപത്ത് ലംഘിക്കും, അങ്ങനെ വലിയ മാരകമായ പാപത്തിൽ പെട്ടുപോകും എന്ന ഒരു ഭയവും ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്നു. നിഷിദ്ധമായ ജോലികളുടെ ഉദാഹരണങ്ങൾ: നിലം ഉഴുക, വിതയ്ക്കുക, കൊയ്യുക, തുണി അലക്കുക, വെള്ളം കോരുക, പാത്രം കഴുകുക, തീ കത്തിക്കുക, വിറക് കൂട്ടുക, കത്തിച്ച തീ കെടുത്തുക, ഇതെല്ലാം നിഷിദ്ധമാണ്. തീ കത്തിക്കരുത് എന്ന നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് നമുക്ക് ഇസ്രായേൽ ചെന്നാൽ പല റബ്ബിമാരുടെയും തീക്ഷ്ണമതികളായ പലരുടെയും വീടുകളിൽ സാബത്ത് ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആകുന്ന സ്വിച്ചുകളുണ്ട്. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നതും സാബത്തിൽ നിഷിദ്ധമാണ്, ഓണായി കിടക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്യുന്നതും നിഷിദ്ധമാണ്. അപ്പോൾ തീ കത്തിക്കുന്നതിന് തുല്യമാണ് ബൾബിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണത്തിൻ്റെയോ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണ്ട് തീ കത്തിക്കുക, തീ കെടുത്തുക, തുന്നുക. സൂചി കൊണ്ട് രണ്ട് തുന്നലുകൾ നടത്തുന്നത് നിഷിദ്ധമാണ്. ഒന്ന് തുന്നാം, സൂചി ഒന്ന് കോർത്ത് വലിക്കാം, രണ്ടാമത് കോർത്ത് വലിച്ചാൽ അത് നിഷിദ്ധമാകും. ചരട് കൊണ്ടൊരു കെട്ടിടുക അഥവാ കെട്ടുള്ള ചരടിൽ നിന്ന് കെട്ടഴിക്കുക, ഇത് നിഷിദ്ധമാണ്. തുണി കീറുക, കീറിയ തുണി തുന്നുക, മീൻ പിടിക്കുക, പക്ഷിയെയോ മൃഗത്തെയോ കൊല്ലുക, കോഴിയെ കൊല്ലുന്നതൊക്കെ നിഷിദ്ധമാണ്. പച്ചക്കറി അരിയുക, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുക, രണ്ടക്ഷരം പേനാവുകൊണ്ട് എഴുതുക, ഒരക്ഷരം എഴുതാം പക്ഷേ രണ്ടക്ഷരം പേനാവുകൊണ്ട് എഴുതുക, യാത്ര ചെയ്യുക, ഇതെല്ലാം നിഷിദ്ധമാണ്. ഇങ്ങനെ നിഷിദ്ധമായ പ്രവർത്തനങ്ങളുടെ പട്ടികകൾ എണ്ണമില്ലാതെ നീളും. അതിൻ്റെ കാഠിന്യം വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാറുണ്ട്. സാബത്ത് ദിവസങ്ങളിൽ എഴുത്തുകാർ സൂക്ഷിക്കണം. എഴുത്തുകാർ പുറത്തേക്ക് പോകുന്ന എന്ന് പറഞ്ഞാൽ സാബത്ത് ദിവസം നടക്കാവുന്ന ദൂരമുണ്ട്, 1 കിലോമീറ്റർ ദൂരം നടക്കാം. പക്ഷേ അത് ആ യാതൊരു ചുമടും എടുത്തുകൊണ്ട് പോകരുത്, ഭാരം വഹിക്കരുത് എന്ന് പറയും. അപ്പോൾ എഴുത്തുകാർ സൂക്ഷിക്കണം. എഴുത്തുകാരുടെ പേന കീശയിലുണ്ടെങ്കിൽ സാബത്ത് ദിവസം അത് ഉപേക്ഷിച്ചിട്ടേ പോകാവൂ, കാരണം പേനയും വഹിച്ചുകൊണ്ട് നടക്കുന്നു ചുമടെടുക്കുന്നതായി പരിഗണിക്കപ്പെടും. അതുപോലെ തന്നെ തുന്നൽക്കാരും സൂക്ഷിക്കണം. തുന്നുന്ന സൂചി ഷട്ടിലെവിടെയെങ്കിലും കുത്തി വച്ചിട്ടുണ്ടെങ്കിൽ അത് സാബത്ത് ദിവസം നടക്കുമ്പോൾ ചുമടെടുക്കലാവും. അപ്പോൾ അത്യാവശ്യം ഇല്ലാത്ത ഏതെങ്കിലും വസ്തു സാബത്ത് ദിവസം എടുത്തുകൊണ്ട് നടന്നാൽ അത് ചുമടെടുക്കുന്നതായി പരിഗണിക്കപ്പെടും. ഇങ്ങനെ അതികഠിനമായ രീതിയിൽ സാബത്തിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകപ്പെട്ടു. ഇത് എക്സാജറേറ്റ് ചെയ്ത് ഒരു ഉദാഹരണം പറയാറുണ്ട്. സാബത്ത് ദിവസം നിഷ്പാദുകനായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടുവന്ന് വിചാരിക്കുക, എന്തു ചെയ്യണം? വേദന സഹിച്ചുകൊണ്ട് മുള്ള് ഊരിയെടുക്കുക എന്ന് വെച്ചാൽ അത് ജോലിയാണ്. അല്ല, ഈ വേദന സഹിച്ച് നടക്കുക എന്ന് വെച്ചാലോ അത് ചുമടെടുക്കലാവും. അപ്പോഴേ സാബത്ത് ദിവസം കാലിൽ മുള്ളു കൊണ്ടാൽ മുള്ള് ഊരാനും പാടില്ല, അതുകൊണ്ട് നടക്കാനും പാടില്ല. സാബത്ത് കഴിയുന്നവരെ അവിടെ ഇരുന്നേ മതിയാവും. ഇത്രമാത്രം അപഹാസ്യമായ രീതിയിൽ, അസഹ്യമായ രീതിയിൽ സാബത്തിൻ്റെ വിവരണം, സാബത്തിൻ്റെ വിശദീകരണം റബ്ബിമാരുടെയിൽ കടന്നു വന്നു. അവർ മനഃപൂർവ്വം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ലാതെ അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ ഹിതം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി അനുസരിക്കാനുള്ള ശ്രമമാണ് ഈ സാബത്ത് ആചരണത്തെ പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിനോട് എങ്ങനെയാണ് യേശു ക്രിസ്തു പ്രവാചകന്മാരും സമീപിക്കുക? യേശുവിൻ്റെ സമീപനം നമുക്ക് വളരെ ശ്രദ്ധേയമായി ബൈബിൾ കാണുന്നുണ്ട്. സാബത്ത് ആചരണത്തെ സംബന്ധിച്ച യേശുവിൻ്റെ കാഴ്ചപ്പാട് അന്നത്തെ റബ്ബിമാരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. യേശു തൻ്റെ പഠനവും പ്രവർത്തനവും വഴി സാബത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം വിശദീകരിക്കുകയും ആ അർത്ഥത്തിൻ്റെ പ്രസക്തി മനുഷ്യർക്ക് എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സാബത്ത് ദിവസം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനെ സാബത്തിൻ്റെ പേരിൽ ബലി കഴിക്കാൻ പാടില്ല എന്നതായിരുന്നു യേശുവിൻ്റെ നിലപാട്. സാബത്ത് ഏറ്റവും പരിശുദ്ധമായ നിയമമായി ഇസ്രായേൽക്കാർ കരുതിയിരുന്നൊരു സാഹചര്യത്തിൽ സാബത്തിൽ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പട്ടികയുണ്ടാക്കി അതെല്ലാം കണിശമായി പഠിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്തിരുന്നൊരു സാഹചര്യത്തിൽ യേശു എടുത്തത് തികച്ചും സ്വതന്ത്രമായ ഒരു നിലപാടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ യേശുവിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചാൽ രണ്ടാമത്തെ അധ്യായത്തിൽ അനേകം തവണ യേശുവിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കാണും. യേശു സാബത്ത് ദിവസം വയലിലൂടെ നടക്കുന്നു. അനുവദനീയമായ ദിവസമാണ്, അനുവദനീയമായ ദൂരം. യേശുവും ശിഷ്യന്മാരും കൂടി സാബത്ത് ദിവസം വയലിലൂടെ നടന്നു പോകുമ്പോൾ വിശന്നു വലഞ്ഞ ശിഷ്യന്മാർ ഗോതമ്പ് കതിരുകൾ പറിച്ച് അത് കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ ഉമിയെല്ലാം ഊതിക്കളഞ്ഞ് പെറുക്കി തിന്നാൻ തുടങ്ങി. വിശക്കുന്ന മനുഷ്യൻ ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ തമാശയായിട്ട് ചെയ്താവാം. പക്ഷേ ഈ തമാശനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് വിശന്നു എന്നതാണ് യാഥാർത്ഥ്യം. യേശുവിൽ എപ്പോഴും അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തിരുന്നില്ല. ഒന്നോ രണ്ടോ തവണ അപ്പം വർദ്ധിപ്പിച്ചതായിട്ട് പറയും. അത് ശിഷ്യന്മാരുടെയോ തൻ്റെയോ വിശപ്പടക്കാൻ വേണ്ടിയായിരുന്നില്ല. മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിശന്നപ്പോൾ അശുദ്ധാത്മാവ് വന്നതാണ്. പ്രമേയവുമായി, അപ്പത്തിൻ്റെ പ്രമേയവുമായി, ഈ കല്ലുകളോട് പറയൂ അപ്പമാകാൻ. അങ്ങനെ കല്ലുകളെ അപ്പമാക്കി വിശപ്പടക്കാനുള്ള പ്രലോഭനം പ്രലോഭനമായി തിരിച്ചറിഞ്ഞ് യേശു ഉപേക്ഷിക്കുകയാണ്, തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തനിക്കോ തൻ്റെ ശിഷ്യന്മാർക്കോ ആഹാരം സമ്പാദിക്കാൻ വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി യേശു ഒരിക്കലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമായിരുന്നില്ല. അപ്പോൾ കൂടെ പോയവർക്ക് വിശക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. പലപ്പോഴും വിരുന്നവർ പങ്കെടുക്കാറുണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴും അവർ പട്ടിണിയായിരുന്നിരിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല, എങ്കിലും ചില സൂചനകൾ ഇവിടെ കാണും. ഇതാ അങ്ങനെ ഒരു സൂചനയാണ്. സാബത്ത് ദിവസം വയലിലൂടെ നടന്നു പോകുമ്പോൾ അവർ കതിരുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി അത് ഭക്ഷിക്കാൻ തുടങ്ങി. ഇതൊരു മോഷണക്കുറ്റമായിട്ട് ആരും ആരോപിച്ചില്ല. കാരണം അവർക്ക് നിയമമുണ്ടായിരുന്നു. നിൻ്റെ അയൽക്കാരൻ്റെ കോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ആവശ്യമുള്ളിടത്തോളം പറിച്ച് തിന്നുകൊള്ളുക, പക്ഷേ അത് കറ്റയായി കെട്ടിക്കൊണ്ടുപോകരുത്. നിൻ്റെ അയൽക്കാരൻ്റെ മുന്തിരി തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ പറിച്ച് തിന്നോളൂ, വയറ് നിറയത്തില്ല. പക്ഷേ അതൊരു കൂടയിലാക്കി അല്ലെ കൊട്ടയിലാക്കി വീട്ടിൽ കൊണ്ടുപോകരുത്. അപ്പോൾ വിശക്കുന്നവൻ ആഹാരം എവിടെ നിന്നും എടുക്കാം എന്നൊരു നിയമം ഇസ്രായേലിൽ നിലവിലുണ്ടായിരുന്നു. അത് ഫരിസേയരും അംഗീകരിക്കുമായിരുന്നു. ഇവിടെ നിഷിദ്ധമായി കണ്ടത് അവർ കോതമ്പ് കതിർ പറിച്ചു എന്നതല്ല, ആ കോതമ്പ് കതിർ പറിക്കുകയും തിന്നുകയും ചെയ്ത് സാബത്ത് ദിവസമായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കും, എന്തേ നിൻ്റെ ശിഷ്യന്മാർ സാബത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു? അനേകം തവണ ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, എന്തേ സാബത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു? അതിന് യേശു കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് തികച്ചും അസാധാരണമായ ഒറ്റപ്പെട്ട ഒരു സംഭവം എടുത്തു കാട്ടി അത് ഒരപ്പം കൊടുക്കുന്ന കഥയാണ്. അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അതും സാബത്തുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഓർക്കണം. പക്ഷേ സാബത്ത് ദിവസമായിരിക്കാം ഈ കാഴ്ചയപ്പം മാറ്റിവെച്ചത്. ഓരോ സാബത്തിലും മാറ്റിവെക്കുന്നതാണ് കാഴ്ചയപ്പം. സാബത്തിൽ നിന്ന് ഇവിടെ പറയുന്നില്ല, എങ്കിലും അങ്ങനൊരു സൂചന ഉണ്ടാകാം. ഏതായാലും സാബത്തിൽ ഭക്ഷിച്ചു എന്നതിനേക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത അപ്പം ഒരു പ്രത്യേക എമർജൻസിയുടെ വിശപ്പിൻ്റെ സാഹചര്യത്തിൽ ദാവീദിന് അബിയാഥാർ എന്ന പുരോഹിതൻ കൊടുക്കുകയും ദാവീദ് ഭക്ഷിക്കുകയും അത് കുറ്റമറ്റതായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്തു കാണിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയാണ്. ന്യായീകരണത്തിന് കൊടുക്കുന്ന ആ വിശദീകരണം അതൊരു മഹാവാക്യമായി മാറുകയാണ്. ആ മഹാവാക്യം ഇതാണ്, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. എല്ലാ നിയമങ്ങളെയും സംബന്ധിച്ച യേശുവിൻ്റെ വിശദീകരണവും കാഴ്ചപ്പാടും ഇതാണ്. നിയമം മനുഷ്യനു വേണ്ടി നൽകപ്പെട്ടതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി. ആ നന്മയ്ക്കു വേണ്ടി, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, വിശ്രമത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി നൽകപ്പെട്ട സാബത്ത് നിയമം അവനെ തളച്ചിടാനുള്ള ഒരു വിലങ്ങായി, ചങ്ങലയായി ഉപയോഗിക്കാൻ പാടില്ല. സാബത്ത് വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ സാബത്തിൽ ജോലി ചെയ്യരുത് എന്നതിനേക്കാൾ കൂടുതൽ വിശ്രമിക്കണം എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുക. 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ, മർക്കോസിന് സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ വന്നാൽ വീണ്ടും ഈ സംഭവം, ഇത് ഒരു സംഭവമുണ്ട്. സാബത്തിൽ അവൻ സിനഗോഗിൽ വരുന്നു. സാബത്തിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ ആ സിനഗോഗിൽ നിൽക്കുന്നു. യേശുവിൽ കുറ്റമാരോപിക്കാനായിട്ട് യേശു എന്തെങ്കിലും ചെയ്യുമോ എന്ന് കണ്ടുപിടിക്കാൻ തീക്ഷ്ണമതികളായ ഫരിസേയരും നിയമജ്ഞരും കാത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു അവരോട് ചോദിക്കുന്നത്. 3-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. കാരണം സാബത്തിൽ ജീവൻ നശിപ്പിക്കുന്ന നിയമാനുസൃതമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. സാബത്തിൽ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഇവനെ ശുശ്രൂഷിക്കാം, ചികിത്സിക്കാം, അല്ലെങ്കിൽ രോഗശാന്തി നൽകാമെന്നാവും. അപ്പോൾ സാബത്ത് ലംഘനമാവും. അപ്പോൾ ഏതുത്തരം പറഞ്ഞാലും തങ്ങൾ പിടിക്കപ്പെടുമെന്നൊരു സാഹചര്യത്തിൽ അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് ക്രോധത്തോടെ നോക്കുകയാണ്. സാബത്ത് ആചരണത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. ദൈവം തന്നെ നൽകിയ നിയമമാണ് പത്ത് പ്രമാണങ്ങളിൽ മൂന്നാമത്തെ പ്രമാണമായ സാബത്താചരണം. പക്ഷേ ആ സാബത്താചരണം എപ്രകാരം ദൈവത്തിനും മനുഷ്യനും വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിവിടെ. മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഹൃദയകാഠിന്യം തളർന്നുപോയ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്നതിന് വിഘാതമായി നിൽക്കുന്നു. നിയമമനുസരിക്കുന്നത് കൊണ്ട് മനുഷ്യന് സൗഖ്യം ലഭിക്കാതെ പോകുന്നു. ദൈവത്തിൻ്റെ നിയമത്തെ ഇപ്രകാരം വ്യാഖ്യാനിച്ച് താങ്ങാനാവാത്ത ചുമടുകളാക്കി മാറ്റുന്ന നിയമജ്ഞന്മാരുടെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് യേശുവിന് ദുഃഖവും ക്രോധവും ഉണ്ടാവുക. ആ ദുഃഖവും ക്രോധവും അണപൊട്ടൊഴുകിയപ്പോൾ യേശു പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി. കൈനീട്ടുക എന്ന ആ രണ്ട് വാക്കുകൾ മാത്രമേ യേശു ഉച്ചരിച്ചുള്ളൂ. പക്ഷേ അത് സാപത്തെ ലംഘനമായി അവർ പരിഗണിച്ചു. അവർ ഉടനെ പുറത്തു പോയി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി. ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. അപ്പോൾ സാപത്തിനെ സംബന്ധിച്ച യേശുവിൻ്റെ നിലപാടും യേശു നൽകുന്ന വ്യാഖ്യാനവും യേശുവിൻ്റെ പ്രവർത്തനവും യേശുവിൻ്റെ തന്നെ മരണത്തിന് കാരണമായി തീരുകയാണ്. സാപത്താചരണം ഒരു വ്യത്യസ്ത മേഖലയിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടി ദൈവം സാപത്ത് നൽകി എന്നത് മറന്ന് ആ സാപത്തിൽ എന്തു ചെയ്യാൻ പാടില്ല എന്ന് മാത്രം ചിന്തിക്കുമ്പോഴേക്കും ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് വളരെയേറെ അകന്നു പോകുന്നു. നിയമങ്ങളുടെ എല്ലാം വ്യാഖ്യാനങ്ങൾ ഇതുപോലെയാവാം. നിയമം മനുഷ്യന് വേണ്ടി നൽകപ്പെട്ടതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. പക്ഷേ ആ നിയമത്തെ ഫരിസേയരുടെ മൂശയിലൂടെ വാർത്തെടുത്ത് വളച്ചൊടിച്ചപ്പോഴേക്കും മനുഷ്യന് താങ്ങാനാവാത്ത ചുമടായിത്തീരുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുമ്പോൾ ശക്തമായ പ്രതിഷേധമുണ്ടാവുക. 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂനുള്ള ഒരു സ്ത്രീ സാബത്ത് ദിവസം സിനഗോഗിൽ വന്നു നിൽക്കുകയാണ്. യേശു അവളെ അടുത്തേക്ക് വിളിച്ചു, അവളുടെ മേൽ കൈകൾ വെച്ചു. 13-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളാണ്. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ മേൽ കൈകൾ വെച്ചു, തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവത്തെ സ്തുതിക്കുന്നതിലേക്ക് ആ സ്ത്രീയെ നയിച്ചു. വലിയൊരു വിമോചനത്തിൻ്റെ പ്രക്രിയയായിരുന്നു അത്. പക്ഷേ അത് കാണാൻ സിനഗോഗ് അധികാരിക്ക് കണ്ണുണ്ടായില്ല. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങൾ വന്ന് രോഗശാന്തി നേടിക്കൊള്ളൂ. സാബത്ത് ദിവസം പാടില്ല, രോഗശാന്തി നേടാനും പാടില്ല. പക്ഷേ യേശുവിൻ്റെ നിലപാട് മറിച്ചാണ്. കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെയും മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? അപ്പോൾ ദൈവം നൽകുന്നത് വിമോചനത്തിൻ്റെ, അഴിച്ചുവിടുന്നതിൻ്റെ നിയമമാണ്. ആ നിയമമാണ് യേശു വ്യാഖ്യാനിക്കുക. പക്ഷേ യേശുവിൻ്റെ വ്യാഖ്യാനവും ഫരിസേയരുടെ വ്യാഖ്യാനവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നു. സാപത്ത് ലംഘനം ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കുറ്റമായി, കല്ലെറിഞ്ഞു കൊല്ലേണ്ട കുറ്റമായി ഒരു കരുതിയിരുന്നൊരു സാഹചര്യത്തിലാണ് യേശു ഇപ്രകാരം സ്വതന്ത്രമായി സാപത്തിനെക്കുറിച്ച് സംസാരിക്കുകയും സാപത്തിൽ പഠിപ്പിക്കുകയും സാപത്തിൽ യാത്ര ചെയ്യുകയും സാപത്തിൽ രോഗശാന്തി നൽകുകയും ഒക്കെ ചെയ്യുക. അതിന് യേശു കൊടുക്കുന്ന വ്യാഖ്യാനം ഇതേയുള്ളൂ, നിയമം മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി ഇത് ഉപയോഗിക്കണം. അപ്പോൾ സാപത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നതിൽ നിന്ന് വ്യത്യസ്തമായി സാപത്തിൽ ചെയ്യുന്ന ജോലി നല്ല ജോലിയായിരിക്കണം, പരസ്നേഹത്തിൻ്റെതായിരിക്കണം എന്ന ഒരു സൂചനയാണ് യേശു നൽകുന്നത്. തന്നെയുമല്ല, യേശുവിന് ശേഷം സാപത്തിന് പകരം മറ്റൊരു ദിവസമാണ് യേശുവിൻ്റെ അനുയായികൾ വിശ്രമ ദിവസമായി ആചരിക്കുക. അപ്പോൾ സാപത്തിന് നൽകുന്ന പുതിയ വ്യാഖ്യാനം, സാപത്തിൽ നിന്ന് ഞായറാഴ്ചയിലേക്കുള്ള വ്യതിയാനം, അതാണ് നമ്മൾ ഇനി അടുത്തതായി കാണാൻ പോകുന്നത്. അത് അടുത്ത ദിവസമാവട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ മെഡിറ്റേഷൻ, ഈ ധ്യാനം സമാപിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്ക് വിശ്രമം നൽകുന്നതിന് വേണ്ടി വിശുദ്ധമായി ആചരിക്കാനായി നൽകിയ അങ്ങയുടെ ദിവസം യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ ഭാരമാക്കി മാറ്റിയ ആ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഞങ്ങൾ കണ്ടു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഞങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം, അങ്ങയുടെ സന്തോഷത്തിൽ പങ്കുചേരണം എന്നതാണല്ലോ. എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടിയാണെന്നും മനുഷ്യ നിയമങ്ങളനുസരിച്ച് സന്തോഷത്തിൽ സ്വതന്ത്രരായിജീവിക്കണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവെന്നും അങ്ങയുടെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചു. നിയമത്തിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കി നിയമത്തിൻ്റെ ആത്മാവനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.